ഓം ശാന്തി. 13/9/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ആരോടും ശത്രുത ഉണ്ടാകരുത്. കാരണം നിങ്ങൾ എല്ലാവരുടെയും മംഗളകാരിയാണ്. ശത്രുത വയ്ക്കുന്നവരെ ഹാഫ് കാസ്റ്റ്, അതായത് പകുതി ബ്രാഹ്മണൻ എന്നാണ് പറയുക. ചോദ്യം: ഏത് സ്മൃതി ബുദ്ധിയിൽ സദാ ഉണ്ടെങ്കിൽ നിർഭയരായി മാറാം? ഉത്തരം: സദാ സ്മൃതി ഉണ്ടായിരിക്കണം. നാം സത്യഖണ്ഡത്തിന്റെ അധികാരി ദേവീ ദേവതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തെ ആരെങ്കിലും കൊന്നാലും ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. വെടിയുണ്ട ശരീരത്തിനാണ് ഏൽക്കുന്നത്. ഞാൻ ആത്മാവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാബയുടെ അടുക്കലേക്ക്. നമുക്കെന്ത് ഭയം? നമ്മൾ ഇരിക്കുമ്പോൾ മേൽക്കൂര താഴെ വീണാലും നമ്മൾ ബാബയുടെ അടുക്കലേക്ക് പോകും. ഇതിൽ ഭയത്തിന്റെ കാര്യമില്ല. ഇങ്ങനെ നിർഭയരായി മാറണം. ഗീതം: മാതാ ഓ മാതാ. ഓം ശാന്തി. കുട്ടികൾ ജഗദമ്പയുടെ മഹിമ കേട്ടു. ഇപ്പോൾ മനുഷ്യർ കേവലം പാടിക്കൊണ്ടിരിക്കുകയാണ്, ജഗദമ്പയുടെ മേള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ സംഗമമാണ്, കുട്ടികളും ബാബയും തമ്മിലുള്ള മേള. അച്ഛനുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയും ഉണ്ട്. ഭാരതത്തിൽ ജഗദമ്പയുടെ ജീവിതകഥ ആരും അറിയുന്നില്ല. ജഗത്തിനെ സൃഷ്ടിച്ചു, അതായത് ജഗത്തിനെ രചിക്കുന്നത് ജഗദമ്പയാണ്. ജഗദമ്പയുടെ ക്ഷേത്രവുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വിവേകം ലഭിച്ചു കഴിഞ്ഞു. ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം ആരുടെ ഓർമ്മ ചിഹ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും അവൾ സംഗമയുഗത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ ജഗദമ്പ എന്ന് പറയുന്നു. ജഗത് പിതാവ് പ്രജാപിതാവാണല്ലോ. ഈ പരിധിയില്ലാത്ത ഡ്രാമയുടെ ആദി മധ്യ അന്ത്യം എന്താണ്? മുഖ്യമായ ആക്ടേഴ്സ് ആരെല്ലാമാണ്? ഇതാരും അറിയുന്നില്ല. ഹീറോ ഹീറോയിനും അഭിനേതാവാണല്ലോ, കേവലം രണ്ടാളല്ല. അവർക്ക് സേനയുണ്ടാവും. ജഗദമ്പയ്ക്കും സേനയുണ്ട്. അവരെയും ശിവശക്തികളെന്നാണ് പറയപ്പെടുന്നത്. ശക്തി സേന പ്രശസ്തമാണ്. ശക്തികൾ എവിടെ നിന്നാണ് ലഭിച്ചത്? തീർച്ചയായും സർവശക്തിവാൻ പരമപിത പരമാത്മാവിൽ നിന്നും ശക്തിയെടുത്തിട്ടുണ്ടാവും. ഇത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. സത്ശ്രീ അകാൽ എന്ന് പറയും. അകാലികൾ നിരാകാരനെ അംഗീകരിക്കുന്നുണ്ട്. സിഖ് ഗ്രന്ഥം ഗുരുനാനാക്കിനെ മാനിക്കുന്നു. ഗുരുനാനാക്ക് ദേവനെന്ന് പറയുന്നു. അവരുടെ മതത്തിൽ 10 ചക്രവർത്തിമാരുടെ പേര് വ്യത്യസ്തമാണ്. ചിലർക്ക് സിംഗ്, ചിലർക്ക് ദാസ്, ചിലർക്ക് ചന്ദ് എന്നും പേരുണ്ട്. എല്ലാവരുടെ പേരും വ്യത്യസ്തമാണ്. അകാലി എന്നവർ അകാലമൂർത്തിയെ മാനിക്കുന്നു. സത്ശ്രീ അകാൽ ഇതാരുടെ മഹിമയാണ്? പരമാത്മാവിന്റെ മഹിമയാണ്. സത്യം കേവലം ഒരു ശ്രീശ്രീ അകാലമൂർത്ത് പരമാത്മാവ് തന്നെയാണ് തെളിയിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ സാധിക്കും സത്യം ശ്രീ അകാലനാണ്. നിങ്ങൾ ആ ആളെ അറിഞ്ഞു. അവർ കേവലം വാക്കുകൾ മാത്രം പറയുന്നു, അർത്ഥം ഒന്നും അറിയുന്നില്ല. സത്യമായ ശ്രീ അകാലമൂർത്തിയുടെ ബയോഗ്രഫിയും നിങ്ങളറിഞ്ഞു. വിചാരസാഗര മനനവും നിങ്ങൾ കുട്ടികളാണ് ചെയ്യേണ്ടത്. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്. ബാബ ജ്ഞാനത്തിന്റെ കലശം മാതാക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വലിയ അമ്മ. നിങ്ങളെല്ലാവരും അനേക മാതാക്കളാണ്. ജഗദമ്പയുടെ അനേക കുട്ടികളാണ്. ഇത് ജഗദമ്പയാണ്, പിതാവുമുണ്ട്. നിങ്ങൾക്കറിയാം ഈ ജഗദമ്പ ആരാണ്, ആരുടെ കുട്ടിയാണ്. മനുഷ്യർക്ക് 8 or 10 കൈകളില്ല. ഇത്രയും കൈകൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ഇതാർക്കും അറിയില്ല. ഉയർന്നതിലും ഉയർന്നത് സത്യമായ പരമാത്മാവാണ്. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നുകഴിഞ്ഞു പരംപിത പരമാത്മാവിനെയാണ് രൂപ് ബസന്ത് എന്ന് പറയുന്നത്. രൂപാണ്, പിന്നെ ബസന്താണ്, ജ്ഞാനത്തിന്റെ സാഗരനാണ്. ഇത്രയും ചെറിയ നക്ഷത്രം എന്നാൽ ജ്ഞാനത്തിന്റെ സാഗരനുമാണ്. അത്ഭുതമല്ലേ? കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നുകഴിഞ്ഞു ബാബ ബിന്ദുരൂപമാണ്. ബാബയിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുണ്ട്. ഭക്തിമാർഗത്തിൽ ഭക്തരുടെ ഭാവന പൂർത്തീകരിക്കുന്നു. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഏത് സമയത്ത് ആർക്കെന്ത് ഭാവനയാണോ അത് ഡ്രാമയിൽ ആദ്യം തന്നെ അടങ്ങിയതാണ്. നിങ്ങളുടെ ഈ പഠിപ്പും ഡ്രാമയിൽ അടങ്ങിയതാണ്. അത് ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. നിരാകാരനാണ്, നിർഭയനാണ്, നിർവൈരിയാണ്. ബാബയ്ക്ക് ആരുടെ അടുക്കലും ശത്രുതയില്ല. നിങ്ങൾക്കും ആരോടും ശത്രുതയില്ല. നിങ്ങൾ എല്ലാവരുടെയും മംഗളകാരിയാണ്. അഥവാ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരെ ഹാഫ് കാസ്റ്റ് എന്ന് പറയും. പകുതി ശൂദ്രൻ, പകുതി ബ്രാഹ്മണൻ. ഈ വികാരങ്ങളുടെ ക്ലാവ് കംപ്ലീറ്റ് ആയി പോകുമ്പോൾ പറയാം സത്യമായ ബ്രാഹ്മണനെന്ന്. ഇപ്പോൾ പകുതി പകുതിയാണ്. കലിയുഗി തമോ പ്രധാനമായ സംസ്കാരം നിറഞ്ഞിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കണം. ഇപ്പോൾ നിങ്ങളെ ദേവതയെന്നോ ശൂദ്രനെന്നോ പറയില്ല. ഇടയിലുള്ള ബ്രാഹ്മണനാണ്. അതും സമ്പൂർണമായി മാറിയിട്ടില്ല. ജഗദംബയെ ദേവത എന്ന് പറയാൻ പറ്റില്ല. ജഗദംബയും എപ്പോഴാണോ സമ്പൂർണമായി മാറുക, അതിനുശേഷം ദേവതയായി മാറും. ഇപ്പോൾ ബ്രാഹ്മണനാണ്. ബ്രഹ്മാവിന്റെ പുത്രിയാണ് സരസ്വതി. പക്ഷേ ഇതാരും അറിയുന്നില്ല. ബ്രഹ്മാവ് എപ്പോഴാണ് വന്ന് ബ്രഹ്മമുഖ വംശാവലി രചന നടത്തിയത്? അവരെയാണ് ശക്തിസേന എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്ന ബാബ പരംപിത പരംധാമത്തിലാണ് വസിക്കുന്നത്. കേവലം സൂക്ഷ്മവദനത്തിലാണ് ബ്രഹ്മ വിഷ്ണു ശങ്കർ. പ്രവൃത്തി മാർഗമായത് കാരണം അവരെയും ജോഡിയായിയാണ് കാണിക്കുന്നത്. വിഷ്ണുവിനെ പൂർണമായും ജോഡിയായി കാണിക്കുന്നു. ഇതെല്ലാം ബുദ്ധിയിലുണ്ടായിരിക്കണം. മനുഷ്യർ പറയും ഞങ്ങൾ അഭിനേതാക്കളാണ് എങ്കിൽ മനുഷ്യർക്ക് ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയേണ്ടതല്ലേ? ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ആരാണ്? ബ്രഹ്മ വിഷ്ണു ശങ്കർ ആരാണ്? എന്താ ഇനിയും 8, 10, 100 കൈകൾ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഈ എല്ലാ ചിത്രങ്ങളും വ്യർത്ഥമാണ്. ബ്രഹ്മാവിന് 100 കൈകൾ കാണിക്കുന്നു. ഇപ്പോൾ ഇത് പ്രജാപിതാവാണ്. 100 കൈകളുടെ കാര്യമേയില്ല. ഇതെല്ലാം തെറ്റാണ്. വാസ്തവത്തിൽ എന്താണ് ശരി അത് മനസ്സിലാക്കണം. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ പരംധാമത്തിലാണ് ഇരിക്കുന്നത്. അതും നക്ഷത്രമാണ്. വിഷ്ണുവിനും 4 കൈകൾ കാണിക്കുന്നു. 2 കൈ ലക്ഷ്മിയുടെ, 2 കൈ നാരായണന്റെ. എങ്ങനെയാണോ രാവണന് 10 തല കാണിക്കുന്നത്, 5 സ്ത്രീയുടെ വികാരം, 5 പുരുഷന്റെ. മുഖ്യമായ ആദ്യത്തെ വികാരമാണ് ദേഹാഭിമാനം. പിന്നീട് മറ്റുള്ള വികാരങ്ങൾ നമ്പർ വാർ വരും. സൂക്ഷ്മവതനവാസി ബ്രഹ്മാവാണെങ്കിൽ അവ്യക്തമാണ്. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണ് വേണ്ടത്. എപ്പോഴാണോ സമ്പൂർണമായി മാറുന്നത് അപ്പോൾ സൂക്ഷ്മവതനത്തിലെ ഫരിഷ്തയായി മാറും. നിങ്ങളും ഫരിഷ്തയായി മാറും. അവിടെ നിങ്ങളുടെ ശരീരത്തിന് എല്ലും മാംസവും ഒന്നും ഇല്ല. അവരെയാണ് ഫരിഷ്ത എന്ന് പറയുന്നത്. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണ്. പിന്നീട് വിഷ്ണു 2 രൂപത്തിൽ പാലന ചെയ്യും. ശങ്കർ സൂക്ഷ്മവതനത്തിലാണ്. ഇത് വലിയ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും ദീർഘവീക്ഷണ ബുദ്ധി ആർക്കും ഇല്ല. നിങ്ങളുടെ ബുദ്ധി ഒറ്റയടിക്ക് മൂലവതനത്തിലേക്കും സൂക്ഷ്മവതനത്തിലേക്കും പോയി. സൂക്ഷ്മവദനം ഇപ്പോൾ രചിച്ചതാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കറിനെയും ഇപ്പോൾ രചിച്ചതാണ്. ഇപ്പോൾ വരേക്കും പോകാനും വരാനും സാധിക്കും. ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ, പിന്നെ ബ്രഹ്മ വിഷ്ണു ശങ്കർ, പിന്നീടാണ് ഈ മനുഷ്യ സൃഷ്ടിയിൽ ദേവീ ദേവതകൾ. ബാക്കി 8-ഓ 10-ഓ കൈകളുള്ള ചണ്ഡികാ ദേവിയൊന്നും ഇല്ല. ഇത്രയും ചിത്രങ്ങൾ എവിടെ നിന്ന് വന്നു? നിങ്ങൾക്ക് ഒരു ആയുധങ്ങളും ഇല്ല. ഇതെല്ലാം ഹിംസിക്കുന്ന ആയുധങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവതകളാണെങ്കിൽ ഡബിൾ അഹിംസകരാണ്. സൂക്ഷ്മവതനത്തിൽ ആർക്കും ആയുധങ്ങളൊന്നും ഇല്ല. ചിത്രങ്ങളിൽ എത്ര ആയുധങ്ങളാണ് കൊടുത്തിരിക്കുന്നത്! ഇതിനെയാണ് പറയുന്നത് പാവകളുടെ പൂജ. കർത്തവ്യവും ആർക്കും അറിയില്ല. ബാബ വന്ന് ബ്രഹ്മാവിലൂടെ പുതിയ രചന ചെയ്യുന്നു. അപ്പോൾ ഉയർന്നവർ തന്നെയായല്ലോ. നിങ്ങളാണെങ്കിൽ ബാബയുടെ സന്താനങ്ങൾ, പേരമക്കളാണ്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. എന്നിട്ടും ഇത് മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും മരണമുണ്ട്. ഇപ്പോഴും എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്? പത്രങ്ങളിലൊന്നും പൂർണമായും കാണിക്കുന്നില്ല. പേര് തന്നെ ചീത്തയാകില്ലേ? വളരെയധികം പേരും വിശന്നു മരിക്കുന്നു. ഒരു നേരത്തെ ആഹാരം പോലും പ്രയാസപ്പെട്ടിട്ടാണ് ലഭിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ അറിഞ്ഞു, സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമാണ് നടക്കുന്നത്. 2 കൈകളുള്ള മനുഷ്യരാണ്. ബാക്കി സത്യയുഗത്തിൽ 8-ഓ 10-ഓ കൈകളുള്ള ദേവിമാരില്ല. 2-ാമത്തെ നമ്പറാണ് രാമനും സീതയും. അവരും ഇവിടത്തെ രാജയോഗത്തിലൂടെ പദവി പ്രാപ്തമാക്കിയതാണ്. എത്ര സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ പറയുകയാണ്, നിങ്ങൾ വളരെ വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കൂ, പിന്നെ നിർണയിക്കൂ, ഞാൻ നിങ്ങളെ സത്യമാണ് കേൾപ്പിക്കുന്നത് അതോ അവരാണോ സത്യം കേൾപ്പിക്കുന്നത്. അഥവാ അവരാണ് കേൾപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ സത്യനാരായണന്റെ കഥയിലൂടെ എന്തുകൊണ്ട് സത്യനാരായണനായി മാറിയില്ല? ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായി സത്യബാബയിലൂടെ സത്യകഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാരിയിൽ നിന്ന് ലക്ഷ്മിയും നരനിൽ നിന്ന് നാരായണനുമായി മാറുന്നതാണ് ഈ കഥ. തീർച്ചയായും പ്രജകളും ഉണ്ടാകും. കേവലം ലക്ഷ്മി നാരായണൻ മാത്രം വന്ന് സിംഹാസനത്തിലിരിക്കുമോ? ദേവീ ദേവതകളുടെ രാജധാനിയുടെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ വീണ്ടും വന്ന് സത്യയുഗത്തിൽ രാജ്യം ഭരിക്കും. അവിടെയുള്ളവർ പവിത്ര രാജാക്കന്മാരാണ്. സത്യയുഗത്തെ പവിത്ര ഭൂമി എന്നാണ് പറയുക. ഇതിനെ അപവിത്ര ഭൂമി എന്ന് പറയും. വളരെ പഴയതും പതീതവുമായി മാറി. പുതിയത് പഴയതായി മാറുക തന്നെ ചെയ്യും. ശരീരം ആദ്യം പുതിയത്, പിന്നീട് പഴയത് ആകുന്നു. ഇതും ബുദ്ധിയിൽ വയ്ക്കണം. മനുഷ്യരായിട്ടും ഡ്രാമയുടെ ആദിമധ്യ അന്ത്യം അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്ന ശിവ ബാബ മൂലവതനത്തിലാണ് ഇരിക്കുന്നത്. ആ ലോകത്തെ നിരാകാരി ലോകമെന്ന് പറയും. ആത്മാക്കൾ ബിന്ദുക്കളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ബിന്ദുരൂപമാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ബിന്ദുവിന്റെ പൂജ എങ്ങനെ ചെയ്യും? തിലകം എങ്ങനെ ചാർത്തും? ബാബ അമർനാഥിലും പോയിട്ടുണ്ടായിരുന്നു. ബാബ മുഴുവൻ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ശിവലിംഗം ഉണ്ടാകുന്നത് എന്ന്. പറയാറുണ്ട്, ശങ്കരൻ പാർവതിക്ക് കഥ കേൾപ്പിച്ചു. ഇപ്പോൾ പാർവതിക്ക് എന്ത് ദുർഗതിയാണ് പ്രാപിച്ചിരിക്കുന്നത് ഈ കഥ കേൾപ്പിക്കാൻ? വാസ്തവത്തിൽ നിങ്ങളെല്ലാവരും പാർവതിമാരാണ്. നിങ്ങൾ ജനന മരണത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ സദ്ഗതി പ്രാപിക്കുന്നതിന് വേണ്ടി കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കൂ, ശിവലിംഗം എവിടെയാണ്? അപ്പോൾ പറയും, ശിവലിംഗം താനേ ഉണ്ടായതാണ്. ഹേ, അതെങ്ങനെ സംഭവിക്കും? അവിടെ പ്രാവിനെയും കാണിക്കുന്നുണ്ട്. പ്രാവിന് ഒരിക്കലും സംസാരിക്കാൻ പഠിക്കാനാവില്ല. തത്തയെ സംസാരിക്കാൻ പഠിപ്പിക്കാറുണ്ട്. അത് സംസാരിക്കുകയും ചെയ്യും. ഉരുവിടാറുണ്ട്. നിങ്ങളാണ് ജ്ഞാനം ഉരുവിടുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഉയർന്നതിലും ഉയർന്ന ശിവ ബാബ, പിന്നെ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ. പ്രവൃത്തി മാർഗത്തെ കാണിക്കുന്നതിന് വേണ്ടി വിഷ്ണുവിന് നാല് കൈകൾ കാണിക്കുന്നു. ഇവിടെ മനുഷ്യ സൃഷ്ടിയിൽ ഉയർന്നതും ഉയർന്നത് ലക്ഷ്മീനാരായണനും അവരുടെ രാജധാനിയും, പിന്നീട് രാമൻ സീതയുടെ രാജവംശവും. ഈ പവിത്രമായ രാജവംശം അവസാനിക്കുന്നു. പിന്നീട് രാവണ രാജ്യം ആരംഭിക്കുന്നു. എല്ലാവർക്കും പതീതമായി മാറുക തന്നെ വേണം. പിന്നാലെ പിന്നാലെ പുതിയ ആത്മാക്കൾ വരുമ്പോൾ അവരുടെ കുറച്ചു പ്രഭാവം ഉണ്ടാകും. ചിലർക്ക് സത്തോ പ്രധാനതയുടെ, ചിലർക്ക് രജോ തമോയുടെ പാർട്ടാണ്. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. മനുഷ്യർ മനുഷ്യർ തന്നെയാണ്, ബാക്കിയെല്ലാം പാവപൂജയാണ്. നിങ്ങളെല്ലാം അഭിനേതാക്കളല്ലേ? ഇപ്പോൾ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതകളായി മാറിക്കൊണ്ടിരിക്കുന്നു. പഠിപ്പിലൂടെ മനുഷ്യർ എത്ര ഉയർന്ന പദവിയാണ് പ്രാപ്തമാക്കുന്നത്! ഇതും പഠിപ്പാണ്. ഇതിലൂടെ നിങ്ങൾ രാജ്യപദവി പ്രാപ്തമാക്കുന്നു. ഇങ്ങനെയുള്ള പഠിപ്പ് വേറെ എവിടെയും ഉണ്ടാകില്ല. അവിടെ രാജകുമാരനും രാജകുമാരിയും പ്രാലബ്ധം എടുത്തുകൊണ്ടാണ് വരുന്നത്. നിങ്ങളിവിടെ പ്രാലബ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിലെ സത്യയുഗത്തിലേക്ക് വേണ്ടി എത്ര സഹജമായ നോളജാണ് സെക്കൻഡിൽ ജീവൻ മുക്തി. നാം പരിധിയില്ലാത്ത ബാബയുടെ കുട്ടിയാണ്. ഈശ്വരീയ മടുത്തട്ടിലാണ്. ഈശ്വരീയ മടുത്തട്ട് ആരുപേക്ഷിക്കും? ഈ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെ മനസ്സിലാക്കണം. ബാബ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തരികയാണ്. ആരെയാണോ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനെന്ന് പാടുന്നത്, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനെന്ന് പറയപ്പെടുന്നത്, തീർച്ചയായും ആ ആൾ വരും, സമ്പത്ത് കൊടുക്കില്ലേ? നിങ്ങൾ സത്യമായ ഖണ്ഡത്തിന്റെ അധികാരി ദേവീ ദേവതകളായി മാറുകയാണ്. ഒരു ഭയത്തിന്റെയും കാര്യമില്ല. ഇവിടെയാണെങ്കിൽ എത്ര ഭയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും ആക്രമിക്കുമോ എന്ന്. നിങ്ങൾ പൂർണമായും നിർഭയരാകണം. ശരീരത്തിനെ ആരെങ്കിലും കൊന്നാലും ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. നിർഭയരാകാനുള്ള വിവേകം ലഭിച്ചു. ബാബയും നിർഭയനാണ്, കുട്ടികളും നിർഭയരാണ്. വെടിയുണ്ട ശരീരത്തിനാണ് ഏൽക്കുന്നത്. ഞാൻ ആത്മാവ് പോയിക്കൊണ്ടിരിക്കുന്നു ബാബയുടെ അടുത്തേക്ക്. ഞങ്ങൾക്കെന്ത് ഭയം? ഇരിക്കുമ്പോൾ മേൽക്കൂര വീണാലും ഞങ്ങൾ ബാബയുടെ അടുക്കലേക്ക് പോകും. നിർഭയരാകാൻ സമയമെടുക്കും. നിങ്ങൾ ജഗദംബയുടെ കുട്ടികൾ, ശിവശക്തി സേനകളാണ്. ഒരാളുടെ മഹിമയല്ല. നിങ്ങളും കൂടെയുണ്ട്. ഇത് കമാൻഡറാണ്. നിങ്ങളെ ആത്മീയ ഡ്രിൽ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്, ഭാഗ്യനക്ഷത്രങ്ങളാണ്. ഈ സരസ്വതിയും ഭാഗ്യനക്ഷത്രമാണ്. ബ്രഹ്മാവിന്റെ പുത്രിയല്ലേ? ആ ജ്ഞാന സൂര്യന്റെ ചന്ദ്രനാണ് ഈ ബ്രഹ്മാവ്. പക്ഷെ പുരുഷനായത് കാരണം മാതാക്കൾക്ക് കലശം വെച്ചുകൊടുത്തു. ശരി, മധുരമധുരമായ വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണകുലഭൂഷണരായ സ്വദർശന ചക്രധാരി കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ ഹൃദയപൂർവം സ്നേഹത്തോടെ നമ്പർ വർ പുരുഷാർത്ഥമനുസരിച്ച് സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, കലിയുഗി തമോപ്രധാന സംസ്കാരത്തെ മാറ്റി സത്യബ്രാഹ്മണനായി മാറണം. ആരോടും ശത്രുത വെക്കരുത്. രണ്ട്, നിർഭയരായി മാറുന്നതിനു വേണ്ടി ആത്മാഭിമാനിയായി ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ഞങ്ങൾ ശിവശക്തി സേനയാണ്. ഞങ്ങൾക്ക് സത്യഖണ്ഡത്തിന്റെ അധികാരിയായി മാറണം. ഈ ലഹരിയിലിരിക്കണം. വരദാനം: കലിയുഗി വായുമണ്ഡലത്തിനുള്ളിലിരുന്നും അതിന്റെ പ്രകമ്പനങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്ന സ്വരാജ്യാധികാരിയായി ഭവിക്കട്ടെ. ആരുടെ കർമ്മേന്ദ്രിയങ്ങളാണോ സ്വയത്തിലേക്ക് ആകർഷിക്കപ്പെടാതെ സദാ ഒരേയൊരു ബാബയിലേക്ക് മാത്രം ആകർഷിതമായിരിക്കുന്നത്, അവരെയാണ് സ്വരാജ്യാധികാരി എന്ന് പറയുന്നത്. ഒരു വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ ആകർഷിതരാകില്ല. ഇങ്ങനെയുള്ള രാജ്യാധികാരികൾ തന്നെയാണ് തപസ്വികൾ. അവർ ഹംസങ്ങളും കൊറ്റികളുമുള്ള കലിയുഗി വായുമണ്ഡലത്തിൽ വസിച്ചും സദാ സുരക്ഷിതരായിരിക്കും. ഈ ലോകത്തിന്റെ പ്രകമ്പനങ്ങൾ അല്പം പോലും അവരെ ആകർഷിക്കുന്നില്ല. എല്ലാ പരാതികളും സമാപ്തമാകുന്നു. സ്ലോഗൻ: മോശമായതിനെ നല്ലതായി പരിവർത്തനപ്പെടുത്തുന്നത് തന്നെയാണ് ഉന്നത ബ്രാഹ്മണരുടെ ശ്രേഷ്ഠ ശക്തി. ഓം ശാന്തി.